പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവും വിശുദ്ധനും നീതിമാനും സർവശക്തനുമായ സത്യദൈവത്തെ അറിയാതെ ഒരു മനുഷ്യനും യഥാർത്ഥ ധാർമ്മികതയിൽ എത്തിച്ചേരാൻ കഴിയില്ല. നിത്യം ജീവിക്കുന്നവനായ ഈ സത്യദൈവത്തെ അവൻ നൽകിയ ദർശനത്തിലൂടെ യെഹെസ്കേൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനെയാണല്ലോ യെഹെസ്കേൽ പ്രവചനത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീകാത്മകമായ ഒരു ശൈലിയാണ് അതിന് താൻ ഉപയോഗിക്കുന്നത് എന്നും നാം കണ്ടു. അതിന് കാരണം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയുവാൻ ഇത്തരം പ്രതീകങ്ങൾ ആവശ്യമായിരിക്കുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെയും സ്വഭാവത്തെയും വിവരിക്കുന്നതിൽ യെഹെസ്കേൽ വളരെ ഊന്നൽ നൽകിയിരിക്കുന്നു. തന്നെ പ്രവാചകനായി നിയമിക്കുന്നതിന് മുമ്പേ തനിക്ക് ലഭിച്ച ദൈവമഹത്വത്തിൻ്റെ ദർശനത്തെ കൂടെ കൂടെ താൻ പരാമർശിക്കുന്നതായി നാം കാണുന്നുണ്ട്. 1:28, 3:12, 3:23, 8:4, 9:3 എന്നങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ വളരെയുണ്ട്. ദൈവമഹത്വത്തിൻ്റെ തനിക്ക് ലഭിച്ച ദർശനത്തെ കൂടെ കൂടെ താൻ പരാമർശിക്കുന്നതായി നാം കാണുന്നു. തൻ്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിനായി താൻ പ്രവർത്തിച്ചു എന്ന് ദൈവം 15 പ്രാവശ്യത്തോളം പറയുന്നത് നാം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് 60-ൽ കൂടുതൽ പ്രാവശ്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം തഴമ്പിച്ച ഇസ്രായേൽ ജാതിയോട് സംസാരിക്കുമ്പോൾ യെഹെസ്കേൽ ആപ്തവാക്യങ്ങളും ദർശനങ്ങളും കടങ്കഥകളും ദൃഷ്ടാന്തമായ അഭിനയവും രൂപക കഥകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിധത്തിൽ വളരെ നാടകീയവും ശക്തവുമായ വഴികളിലൂടെയാണ് യെഹെസ്കേൽ തൻ്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുവല്ലോ. ദൈവത്തിൻ്റെ ഒരു മേഘത്തേര് വരുന്നതായും അതിൽ വിചിത്രമായ 4 ജീവികളുടെ ഒരു സാദൃശ്യവും നാം കണ്ടു. അവയെ ഒരിക്കൽ കൂടി നാം ശ്രദ്ധിക്കുന്നതാണ്. ഇനി ഞാൻ 10-ാം വാക്യമാണ് വായിക്കാൻ പോകുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4 വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4 കഴുമുഖവും ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ജീവികളുടെ 4 വ്യത്യസ്ത മുഖങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയാമോ? വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇതുമായി താരതമ്യം ചെയ്ത് നോക്കി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതെ, കർത്താവ് യേശു ക്രിസ്തുവിനെ 4 വ്യത്യസ്ത വീക്ഷണത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 4 സുവിശേഷങ്ങളെയാണ് ഇത് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നു. തൻ്റെ രാജ്യത്വത്തിൻ്റെ പ്രതീകമാണ് സിംഹമുഖം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസ്യത്വത്തിൻ്റെ പ്രതീകമാണ് കാളമുഖം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ സമ്പൂർണ്ണ മനുഷ്യത്വമാണ് ഉയർന്നു നിൽക്കുന്നത്. ഇതിൻ്റെ പ്രതീകമാണ് മനുഷ്യമുഖം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന കർത്താവിൻ്റെ ദൈവ മഹത്വത്തിൻ്റെ, അതായത് ദൈവത്വത്തിൻ്റെ പ്രതീകമാണ് കഴുകുമുഖം. മനസ്സിലായല്ലോ, ഇതാണ്, ഈ പ്രതീകമാണ് ഇവിടെ നാം കാണുന്നത്. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാനായി നിയമിക്കപ്പെട്ട കെരുവുകളോട് ഈ 4 ജീവികളെക്കുറിച്ചുള്ള വിവരണത്തിന് വളരെ സാദൃശ്യമുണ്ട്. അവർ ദൈവത്തിൽ നിന്നും മനുഷ്യനെ പുറത്താക്കുകയായിരുന്നില്ല, അവർ ആ തുറന്ന വഴി സൂക്ഷിക്കുകയായിരുന്നു. ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ പിന്തിരിഞ്ഞു നോക്കിയ ആദാമും ഹവ്വായും കണ്ടത് എന്താണ്? കൊല്ലപ്പെട്ട ഒരു മൃഗത്തെ അവർ കണ്ടു. അതിൻ്റെ തോൽ അവർ ഉടുത്തിരിക്കുന്നു. അല്ല, പിന്നെയോ, കെരുവുകൾ, ദൈവത്തെങ്കിലേക്കുള്ള തുറന്ന വഴി സൂക്ഷിക്കുന്നതും അവർ കണ്ടു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയത് രക്തമാകുന്നു. മോശ കൃപാസനം ഒരുക്കിയപ്പോൾ മേലിൽ നിന്ന് യാഗരക്തത്തെ നോക്കിക്കൊണ്ടിരുന്ന കെരുവുകൾ ഉണ്ടായിരുന്നു. ഇതേ കാര്യം ആദാമും ഹവ്വായി കണ്ടിരിക്കാം. രക്തത്തിൽ കൂടി മാത്രമേ മനുഷ്യന് ദൈവത്തെ സമീപിക്കുവാൻ കഴിയൂ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. ഇനിയും 1-ാം അധ്യായത്തിന് 12-ാം വാക്യം നോക്കിയാട്ട്, അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും, പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ഈ ലോകത്തിൽ ഇന്ന് ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിനായി താൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒട്ടും വ്യതിചലിക്കാതെ, ഒട്ടും മടിക്കാതെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ മുന്നേറുന്നു. യാതൊന്നിനും അവനെ തടയാനാവില്ല, ഒന്നിനും അവനെ വഴിതെറ്റിക്കാനും ആവില്ല. ഇനിയും 13ഉം 14ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ദൈവം വെളിച്ചമാകുന്നു എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ഇത് ദൈവമഹത്വത്തിന്റെ ആശ്ചര്യകരമായ ഒരു ദർശനമാണ്, ദൈവവ്യക്തിയിൽ നിന്നുള്ള ദർശനം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്, യോഹന്നാൻ 8:12. ഇതെന്താണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്? അതെ, ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയുമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. 1 യോഹന്നാൻ 1:7 നാം കാണുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെടുകയും അവന്റെ നീതിയിൽ നാം പുതിയപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ, എന്റെ സുഹൃത്തെ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് മുന്നിൽ നാം ദഹിച്ചു പോകും. ഈ ദർശനത്തിൽ ദൈവം വെളിപ്പെടുന്നില്ല, അവന്റെ വർണ്ണന മാത്രമേ ഉള്ളൂ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നത് ഇപ്പോഴും യാഥാർത്ഥ്യം തന്നെയാണ്. മോശ ദൈവത്തോട് അപേക്ഷിച്ചു, എനിക്ക് നിന്റെ തേജസ് കാണിച്ചു തരണമേ എന്ന്. ദൈവം അവനെ ഒരു പാറയുടെ പിളർപ്പിൽ മറച്ചുകൊണ്ട് തന്റെ തേജസ് മാത്രം അവനെ കാണിച്ചു. എന്നാൽ ദൈവത്തെ അവൻ കണ്ടില്ല. ദൈവം അവനോട് പറഞ്ഞത് എന്താണെന്നോ, നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്ന്. പുറപ്പാട് ദിവസം 33:18-23 വരെ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീരെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത് എന്ന് ദൈവം മനുഷ്യനെ വിലക്കിയിട്ടുണ്ട്. പുറപ്പാട് ദിവസം 20:4 നാം കാണുന്നത് 10 കൽപ്പനകളിലെ 2ാമത്തേതാണ്. ദൈവം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രൂപം പോലും നമുക്കറിയില്ല. കർത്താവിന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്കും ആശയുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ലോകത്തിൽ ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അതില്ലാഞ്ഞിട്ട് തന്നെ കർത്താവിനെ ഏതെല്ലാം രൂപഭാവത്തിൽ വരച്ചും രൂപം ഉണ്ടാക്കിയുമാണ് ഇന്ന് മനുഷ്യർ അതിനെ വിഗ്രഹമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യ ഹൃദയത്തിൽ ദൈവത്തെ കാണാനുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്. താങ്കൾക്കും അതില്ലേ? ഓരോ രൂപങ്ങളും ഈ ആഗ്രഹത്തെയാണ് സാക്ഷിക്കുന്നത്. എന്നാൽ ദൈവം താനെന്ന വ്യക്തിയെ മനുഷ്യന് വെളിപ്പെടുത്താൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി കാണിച്ചത് മാത്രമേ ഉള്ളൂ. 15ഉം 16ഉം വാക്യങ്ങൾ, ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ 4 മുഖത്തിനും നേരെ ഓരോ ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു. അവയ്ക്ക് 4നും ഒരു ഭാഷ തന്നെയായിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രമുള്ളതുപോലെ ആയിരുന്നു. ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? ഞാൻ പിന്നെയും ഉറപ്പായി പറയട്ടെ, ഈ പ്രവചനം ഇന്നത്തെ യന്ത്രയുഗത്തെക്കുറിച്ചോ ചക്രങ്ങൾ കണ്ടുപിടിച്ചതിനെക്കുറിച്ചോ ഉള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്നത് പണ്ട് തന്നെ മനുഷ്യൻ മരം വെട്ടി വീഴ്ത്തി അതിന്റെ കൊമ്പുകൾ മുറിച്ച് പാകപ്പെടുത്തി ഒരു ഒറ്റചക്ര വണ്ടി ഉണ്ടാക്കിയിരിക്കാം. അതിന് 2 ചക്രങ്ങൾ വെച്ചപ്പോൾ അതൊരു ഉന്തുവണ്ടിയായി. 4 ചക്രം കൊടുത്തപ്പോൾ മനുഷ്യന് അത് കയറി നടക്കാനൊരു വാഹനമായി. ഈ ദർശനത്തിൽ ഇങ്ങനെ ഒരു നിവൃത്തിയാണ് താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കേവലം ബാലിശമാണ്, അർത്ഥശൂന്യമാണ്, അസംബന്ധമാണെന്ന് ഞാൻ പറയും. അതെ, ചക്രത്തിന്മേലുള്ള ഈ ചക്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നാം തുടർന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. 18ാം വാക്യം നോക്കിക്കാട്ട്, അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു. 4ന്റെയും വട്ടുകൾക്ക് ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. എന്റെ സുഹൃത്തെ, ദൈവം ബുദ്ധിപരമായ ഉദ്ദേശങ്ങളുടെ ദൈവമാകുന്നു. ലക്ഷ്യമില്ലാത്തതും ഉദ്ദേശമില്ലാത്തതുമായ ഒരു പ്രപഞ്ചത്തിലല്ല ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. താൻ നിർമ്മിച്ച ഓരോ അണുവിനെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. അവന്റെ പദ്ധതിയിലും പരിപാടിയിലും താങ്കളെക്കുറിച്ച് അവനൊരു ഉദ്ദേശമുണ്ട്. സുഹൃത്തെ, മറന്നു പോകരുത്. മറ്റാരും താങ്കൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ലെന്നാണോ താങ്കൾ പറയുന്നത്? എന്നാൽ ദൈവം താങ്കളെ വളരെ വിലയുള്ളവനായി വിലയുള്ളവളായി കാണുന്നു. ഇന്ന് ഈ ഭൂമുഖത്ത് ആയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാര്യമെന്തെന്നോ ദൈവത്തിന് നമ്മിലൂടെ തൻ്റെ ഉദ്ദേശം നിവർത്തിക്കേണ്ടതുണ്ട്. ദൈവം വളരെ ബുദ്ധിപൂർവം ഈ ലോകത്തിൽ തൻ്റെ ഉദ്ദേശം നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് സഹകരിക്കുന്നത് അത്രേ നമ്മുടെ ഏറ്റവും വലിയ നന്മ. 19ഉം 20ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ പോകും. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ആത്മാവിന് പോകേണ്ടിയ ഇടത്തൊക്കെയും അവ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് ചക്രങ്ങൾ അവയോട് കൂടെ പൊങ്ങും. നോക്കുക, ഇപ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു. ഈ ചക്രങ്ങൾ ദൈവത്തിൻ്റെ നിരന്തരമായ, അതായത് അവസാനമില്ലാത്ത പ്രവർത്തനത്തെയും ശക്തിയെയും കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ദൈവം സർവശക്തനാകുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. ദൈവം മുന്നേറുകയാണ്, അവൻ തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുക തന്നെ ചെയ്യും. സുഹൃത്തെ, ഈ ദർശനത്തിലെ 4 ജീവികളെക്കുറിച്ച് വെളിപാട് പുസ്തകം 4ാം അധ്യായത്തിൽ നിന്ന് വീണ്ടും നാം വായിക്കുന്നുണ്ട്. അവിടെ അവർ ദൈവസിംഹാസനത്തിന് കാവൽ നിൽക്കുന്നു. രണ്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഒന്ന്, ഒരർത്ഥത്തിൽ മനുഷ്യൻ പാപത്തോടുകൂടി ദൈവസാന്നിധ്യത്തിലേക്ക് വരാതെ അവർ ദൈവസിംഹാസനത്തെ കാവൽ ചെയ്യുന്നു. രണ്ടാമതായി, ക്രൂശിന്റെ പാതയിലൂടെ എനിക്ക് ഭവനത്തിൽ എത്തണം, ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നിങ്ങനെ മനുഷ്യൻ വരേണ്ട വഴി അത് ചൂണ്ടിക്കാണിക്കുന്നു. കെരൂബുകൾ വഴി കാണിച്ചു കൊടുക്കുന്നു. എങ്ങനെയായാലും അനന്തമാം വിധം ഉന്നതമായ ചിലത് യഹസ്കിയൽ കണ്ടു എന്നത്രേ ഞാൻ കരുതുന്നത്. ശൂന്യതയിൽ പറയുന്ന ഈ അഴുക്കിന്റെ ചെറിയ തരിയിൽ ദയ ദീർഘിപ്പിച്ചുകൊണ്ട് ലോകത്തിനുമേൽ കെരൂബിനെ അവൻ കണ്ടു. ആരോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു രണ്ടാം തരം ഗ്രഹത്തിന്റെ പുറംതോടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറു തരിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. എന്നാൽ ക്രിസ്തു ഇവിടെ മരണം വരിച്ചതിനാൽ ദൈവം ഈ ലോകത്തെ മുഴുവനും ഒരു കൃപാസനമാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ കൂടി വരുന്ന ഏതൊരു പാപിയെയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ദൈവം ഈ ലോകത്തെ ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇനിയും 1ാം അധ്യായത്തിന്റെ 26ഉം 27ഉം വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. നോക്കിക്കാട്ടെ, അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിനു മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. നോക്കുക, ഈ പ്രകാശം അന്ധതയും മറ്റും ഉണ്ടാക്കുന്നു. സിംഹാസനം ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു. വിക്ഷേപണത്തിനുള്ള ഒരു മിസൈൽ പോലെ, അതൊരു രഥം പോലെയായിരുന്നു. അത് ഭൂമിയിൽ നിന്ന് പോകെയല്ല, ഭൂമിയിലേക്ക് വരികയാണ്. കെരൂബിനെ ലോകത്തിന് മുകളിലായി ഞാൻ കാണുന്നു. ഒരു ക്രൂശ് ഞാൻ കാണുന്നു. ഒരു കുഞ്ഞാടിനെയും അതിൻ്റെ രക്തത്തെയും ഞാൻ ഒരു കൃപാസനത്തെ കാണുന്നു. അവിടെ ദൈവത്തിൻ്റെ കരുണയുമുണ്ട് സുഹൃത്തെ. റോമലേഖനം 9ാം അധ്യായത്തിന്റെ 15ാം വാക്യത്തിൽ പൗലോസ് എഴുതി, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന്. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യെഹെസ്കേൽ 18:20 ദൈവം നമ്മോട് പറയുന്നു, ഇസ്രായേൽ ഗൃഹത്തോട് മാത്രമല്ല മുഴു ലോകത്തോടും അവൻ പറയാണ്, നിങ്ങൾക്ക് എങ്കിലേക്ക് വരാൻ കഴിയും എന്ന്. 1ാം അധ്യായത്തിന്റെ 28ാം വാക്യം, അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവണു വീണ് സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും കേട്ടു. ഇതെത്ര ആശ്ചര്യകരമാകുന്നു എന്ന് നോക്കൂ. ദൈവമഹത്വത്തിന്റെ സാദൃശ്യത്തിന്റെ പ്രത്യക്ഷതയായിരുന്നു ഇത്. മോശ കണ്ടതിലും ദാവീദോ യെശയ്യാവോ ദാനിയേലോ കണ്ടതിലും അധികമായത് യെഹെസ്കേൽ കണ്ടു. ദൈവമഹത്വത്തിന്റെ ദർശനം താൻ കണ്ടു. ദൈവത്തെയല്ല, തന്റെ മഹത്വത്തെ. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരികയും നമ്മുടെ മനുഷ്യത്വം താൻ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവന്റെ മഹത്വം നമുക്ക് ദൃശ്യമായിരുന്നില്ല. എന്നാൽ യെഹെസ്കേൽ ദൈവത്തിന്റെ മഹത്വം കണ്ടു. അത് കണ്ടിട്ട് ഞാൻ കവണു വീണു. നോക്കുക, ഈ ദർശനം യെഹെസ്കിയേലിൽ എത്ര ഭയങ്കരമായ ഒരു ഫലമാകുന്നു ഉണ്ടാക്കിയതെന്ന്. വാസ്തവത്തിൽ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മിലും ഉണ്ടാക്കേണ്ടത്. അതെ, കർത്താവേ, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, നഷ്ടപ്പെട്ടവൻ. എനിക്ക് നിന്നെ ആവശ്യമാണ്. ഞാൻ നിങ്ങളേക്ക് തിരിഞ്ഞ് എന്റെ രക്ഷകനായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്നല്ലേ കർത്താവിനെ യഥാർത്ഥമായി കണ്ടുമുട്ടിയ നാളിൽ നാം പറഞ്ഞത്? പഴയ നിയമത്തിൽ മുഴുവൻ നാം കാണുന്ന ഒരു പ്രത്യേകതയാണ് മനുഷ്യൻ ദൈവസാന്നിധ്യത്തിൽ വന്നപ്പോഴൊക്കെ അവൻ കവിണ് വീഴുന്നത്. യെശയ്യാവിന്റെ ജീവിതത്തിലും ഇത് സംഭവിച്ചു. അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാപ്രവചനം 6:9 നാം അത് വായിക്കും. ദൈവസാന്നിധ്യത്തിൽ അവൻ നിലത്ത് കവിണു വീഴുകയായിരുന്നു. ദാനിയേലിന്റെ സ്ഥിതിയും ഇതുതന്നെയായിരുന്നു. പത്മോസിൽ വെച്ച് ക്രിസ്തുവിനെ മഹത്വത്തിൽ കണ്ട യോഹന്നാന്റെ സ്ഥിതിയും ഇതുതന്നെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്നത്രേ താൻ അതേക്കുറിച്ച് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, വിശുദ്ധനായ ദൈവത്തിന്റെ എന്തൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്! ഞാൻ വെറും നൂൽ തൊങ്ങലിലാണ് നിൽക്കുന്നത് എന്ന് പറയട്ടെ, എന്നാൽ ആ പാറയുടെ പിളർപ്പിൽ എന്നെ മറച്ചിരിക്കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ രക്ഷിതാവിന്റെ മുഖം കാണാൻ പോവുകയാണ്. അവൻ എങ്ങനെയായിരിക്കും എന്നെനിക്കറിയില്ല സുഹൃത്തെ, എന്നാൽ ആ നല്ല ദിവസത്തിനായി ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയാകുന്നു. താങ്കൾക്കും ആഗ്രഹമില്ലേ? ഇനി നമുക്ക് യെഹെസ്കേൽ പ്രവചനം 2 പ്രവേശിക്കാം. 2-3 വിഷയം പ്രവാചകന്റെ വിളിയും പ്രവാചക ശുശ്രൂഷയ്ക്കായി ദൈവശക്തിയാൽ അവനെ അലങ്കരിക്കുന്നതുമാണ്. 2:1 അവൻ എന്നോട്, മനുഷ്യപുത്ര നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. യെഹെസ്കേൽ ഈ ദർശനം കണ്ടതിന് ശേഷം മിക്കവാറും താൻ ആ കിടപ്പിൽ നിന്നും എഴുന്നേറ്റിട്ടുണ്ടായിരിക്കില്ല. താൻ കവിണ് വീണു എന്ന് നാം കണ്ടതാണല്ലോ. അവനിപ്പോൾ ഒരു വിളി സ്വീകരിക്കുവാൻ പോകുകയാണ്. മാത്രമല്ല, തന്നെ വിളിച്ച് നിയോഗിക്കുന്ന ആ ദൗത്യ നിർവഹണത്തിനായി അവനെ ശക്തി ധരിപ്പിക്കുന്നതിനും ദൈവം തയ്യാറാകുകയാണ്. മനുഷ്യപുത്ര, അതെ, അവനെ ദൈവം വിളിക്കുന്നത് നോക്കൂ. യെഹെസ്കേലിന്റെ ഈ പുസ്തകത്തിൽ ഈ പേര് കൃത്യം 100 നാം കാണുന്നുണ്ട്. ദാനിയേലിനെയും ദൈവം മനുഷ്യപുത്ര എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ രണ്ട് വ്യക്തികളെ മാത്രമേ മനുഷ്യപുത്ര എന്ന് പഴയ നിയമത്തിൽ വിളിച്ചതായി നാം കാണുന്നുള്ളൂ. കർത്താവായ യേശുക്രിസ്തു തന്നെക്കുറിച്ച് പറയുമ്പോൾ ഈ പേർ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് തനിക്ക് വേണ്ടി ഈ പേര് 86 ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്റെ ത്യജിക്കപ്പെടലിനെക്കുറിച്ചും താഴ്മയെക്കുറിച്ചും തന്റെ ഉയർപ്പിനെക്കുറിച്ചും സംസാരിക്കുന്നു. താൻ മനുഷ്യപുത്രനാകുന്നു. യെഹെസ്കേൽ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ദാനിയേലിന്റെയോ യിരെമ്യാവിന്റെയോ യെഹെസ്കേലിന്റെയോ ആരുടെ സ്ഥാനത്തായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ യെഹെസ്കേലിന്റെ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞേക്കും. കാരണം അവൻ അത്രയ്ക്ക് കഷ്ടതയിൽ കൂടി കടന്നുപോയി. നിശ്ചയമായും ബാബേലിലെ കൊട്ടാരത്തിൽ വെച്ച് ദാനിയേൽ അപകടത്തിലായിട്ടുണ്ട്. ദാനിയേൽ ആ സിംഹക്കുഴിയിൽ ഒരു രാത്രി ഒപ്പം കഴിച്ചുകൂട്ടിയ സിംഹത്തോടൊന്ന് ചോദിച്ചു നോക്കൂ. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായും അവൻ ആ വിശന്ന് വലഞ്ഞ സിംഹങ്ങളുടെ ഭക്ഷണമായി തീരുമായിരുന്നു. എന്നാൽ യെഹെസ്കേലിന്റെ ജോലിയേക്കാൾ ഞാൻ അത് തെരഞ്ഞെടുക്കുമായിരുന്നു. കാരണം കുറഞ്ഞ പക്ഷം ബാബേലിലെ രാജകൊട്ടാരത്തിൽ അവന് നല്ല വാസസ്ഥലവും സുഖമായ ഭക്ഷണവും കിട്ടിയിരുന്നില്ലേ? ഈ സമയത്ത് യിരെമ്യാവ് വളരെ വയസ്സനായി ജോലിയിൽ നിന്നും വിരമിച്ചിരിക്കുകയും ചെയ്യാം. തന്റെ തിരക്കുള്ള ശുശ്രൂഷയുടെ സമയത്ത് അവനും പ്രവാസത്തിൽ പോകേണ്ടി വന്ന സമയത്ത് അപകടത്തെ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മനുഷ്യൻ, അതെ യെഹെസ്കേൽ, ഒരു കഠിന ജോലിക്കായിട്ടാണ് അയക്കപ്പെട്ടത്. വളരെ ബുദ്ധിമുട്ടുള്ള ജോലി. വിശ്വാസത്യാഗികളായ ഒരു ജനതയോടെ ആയിരുന്നു അവൻ സംസാരിക്കേണ്ടിയിരുന്നത്. തങ്ങൾ ദൈവത്തിന്റെ ജനമെന്ന് ധരിക്കുകയും എന്നാൽ ദൈവത്തോട് വളരെ മത്സരികളുമായിരുന്നു ഇവർ. അങ്ങനെയുള്ള ഒരു ജനത്തിനിടയിലേക്കാണ് അവൻ അയക്കപ്പെട്ടത്. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ അവന്റെ മേൽ വന്ന് അവനെ തന്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയാണ്. 2:2 നോക്കിക്കേ. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഏസ്കേലിന് താൻ ചെയ്യേണ്ട ജോലി നിവർത്തിക്കുന്നതിന് ആവശ്യമായ ശക്തി ദൈവാത്മാവ് നൽകി. ദൈവം നമ്മെ ഒരു ജോലി ഏൽപ്പിക്കുന്നുവെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ശക്തിയും അവൻ നമുക്ക് നൽകും. മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവശക്തിയാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളെ ഒരു പ്രത്യേക കാര്യത്തിനായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശക്തിയും താൻ തരും എന്നുള്ളത് മറക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി താങ്കളുടെ സ്വന്തം ശക്തിയാൽ ചെയ്തെടുക്കുവാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ എത്തുക, അത് ഏറ്റവും ശരിയായ നിലപാടാണ്. മോശ ഒടുവിൽ ഈ തിരിച്ചറിവിലേക്ക് എത്തിയതായി നാം കാണുന്നുണ്ട്. മരുഭൂമിയിലെ 40 വർഷത്തെ വാസത്തിന് ശേഷം അവന് മനസ്സിലായി തൻ്റെ ശക്തിയാൽ ജനത്തെ വിടുവിക്കുവാൻ കഴിയുകയില്ലെന്ന്. ദൈവം പറഞ്ഞു, നിന്നെക്കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും എന്ന്. ജനത്തെ വിടുവിക്കാനായി ദൈവം അവനെ വിളിച്ചു. അവനത് സാധിക്കുകയും ചെയ്തു. മോശയുടെ എന്തെങ്കിലും കഴിവിനാൽ ആയിരുന്നില്ല, പിന്നെയോ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ മൂലം അത് സംഭവിക്കുകയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ പ്രായോഗികമാണ്. സുവിശേഷ പ്രവർത്തനത്തിലും സുവിശേഷ വയൽ പ്രദേശങ്ങളിലും ഇത് ഇന്നും നടക്കുന്നുണ്ട്. ദൈവം നമ്മെ ഒരു കാര്യത്തിനായി വിളിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ശക്തിയും അവൻ നമുക്ക് തരും എന്ന് മനസ്സിലാക്കണം. എന്നാൽ നാം ഉറപ്പാക്കേണ്ട വേറൊരു പ്രധാന കാര്യം, അങ്ങനെയൊരു കാര്യത്തിനായി നാം വിളിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലേക്കും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ജോലി ചെയ്യാനാണ് എഹസ്കേൽ വിളിക്കപ്പെട്ടത് എന്നത്രേ ഞാൻ കരുതുന്നത്. സുവിശേഷ വേലക്കിറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ജോലിയെക്കുറിച്ച് ദൈവം എന്നോട് പറയുകയാകുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഇനിയും കർത്താവേ, ഒരു നിമിഷം നിൽക്കണേ, ഞാൻ എൻ്റെ രാജിക്കത്ത് ഒന്ന് തയ്യാറാക്കിക്കൊള്ളട്ടെ. ആശുപത്രി ജോലിയിൽ തുടരുന്നത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ വേലയ്ക്ക് വേണ്ടി കഴിയുന്ന ധനസഹായം ചെയ്തോളാം. പിന്നെ ആശുപത്രിയിൽ വരുന്നവർക്ക് ഒരു ട്രാക്റ്റും ഞാൻ കൊടുക്കാം. ഈ പ്രക്ഷേപണങ്ങളൊക്കെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും ചെയ്യാമെന്ന്. എൻ്റെ സുഹൃത്തെ, എഹെസ്കേലിൻ്റെ ദൗത്യം അത്രയ്ക്ക് കഠിനമായിരുന്നു. എഹെസ്കേൽ എന്ന മനുഷ്യനെ വാസ്തവത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അവൻ്റെ ജോലിയെക്കുറിച്ചും ദൈവം അവനോട് പറയുന്നത് ശ്രദ്ധിക്കൂ. 3-ഉം 4-ഉം വാക്യങ്ങൾ, 2:3-4. അവൻ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ. അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം. ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു അല്ലേ? എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു എന്ന്. മത്സരികൾ എന്ന വാക്ക് ഈ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും നാം കാണുന്നുണ്ട്. ഈ ജനം ദൈവത്തോട് അത്രമാത്രം മത്സരികളായിരുന്നു. അതെ, ദൈവത്തോട് മത്സരികളായിരിക്കുന്ന ദൈവജനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സുവിശേഷത്തിന് മുന്നിൽ ഏറ്റവും കടുത്ത ഹൃദയമുള്ളവർ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ തന്നെ ആകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ക്രൈസ്തവർ എന്ന് പുകഴ്ച പറഞ്ഞുകൊണ്ട് തന്നെ അവർ സുവിശേഷത്തെയും ദൈവവചനത്തെയും ത്യജിച്ചു കളഞ്ഞിരിക്കുന്നു. നല്ല പങ്കിനും ഇത് ഒരു ചടങ്ങ് മാത്രമാണ്. അതിൽ കൂടുതലായി അവർക്കൊന്നും തോന്നുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ചടങ്ങ്. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയുവാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം. 5-ാം വാക്യം, കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. ദൈവം എഹെസ്കേലിനോട് പറയുകയാണ്, നീ ആ മത്സരികളുടെ ഇടയിലേക്ക് പോകണം. അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും അവർക്കിടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. അത് ഞാൻ സമ്മതിച്ചോളാമെന്ന്. എഹെസ്കേൽ പോയി കഴിയുമ്പോൾ അവർ അവനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ കൂടിയും തീർച്ചയായും അവൻ ദൈവത്തിന്റെ പ്രവാചകനാകുന്നു എന്ന് അവർ സമ്മതിക്കുന്നതാണ്. പ്രിയ സുഹൃത്തെ, ഞാൻ തുറന്നു പറയട്ടെ, ഈ പഠനത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം ശരിയായി ഉള്ളതുപോലെ തന്നെ പഠിപ്പിക്കുക എന്നതാണ്. ഈ പഠനം ശ്രദ്ധിക്കുന്ന വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള അനേകർ നേരിട്ടും കത്തിലൂടെയും ദൈവവചനം ശരിയായി പഠിക്കാൻ ജീവസന്ദേശം സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കത്തുകൾ എഴുതിയും ഫോൺ ചെയ്തും ഒക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതാകുന്നു പ്രധാനപ്പെട്ട സംഗതി. ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട് എന്ന് ബോധ്യമുള്ള ആർക്കും ദൈവജനത്തെ കൂട്ടി തങ്ങളുടേതായ വിധത്തിൽ പഠിപ്പിക്കുവാൻ സാധിക്കില്ല എന്നോർക്കണം. ആറാം വാക്യം, നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്, പറക്കാരിയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സരഗ്രഹമല്ലോ, നീ അവരുടെ വാക്ക് പേടിക്കരുത്, അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയുമരുത്. തീർച്ചയായും എഹസ്കിയേൽ അപകടത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ദൈവം പറയുകയാണ്, നീ അവരെ ഭയപ്പെടേണ്ട, അവരുടെ വാക്ക് പേടിക്കേണ്ട. കാരണം ദൈവം എഹസ്കിയേലിനോടൊപ്പം ഉണ്ടായിരുന്നു. എത്ര വലിയ പ്രോത്സാഹനമായിരിക്കുന്നു ഇത്! ദൈവം നമ്മോടും പറയുന്ന ഇതുതന്നെയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഞാൻ അയക്കുന്നത് ഏതൊരു ജോലിക്കാണെങ്കിലും ഞാൻ നിന്നെ അയച്ചു എന്ന കാരണത്താൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ സാഹചര്യത്തിലും ദൈവം നമ്മെ അയക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മോട് കൂടെയുണ്ട്. താങ്കളുടെ കുടുംബജീവിതത്തിൽ, താങ്കളുടെ ജോലി കാര്യങ്ങളിൽ, താങ്കളുടെ എല്ലാ എല്ലാ സാഹചര്യങ്ങളിലും പ്രിയ സുഹൃത്തെ, ഈ ദൈവത്തെ മുൻനിർത്തി ധൈര്യമായി മുൻപോട്ട് പോകാൻ സാധിക്കുമോ? പ്രാർത്ഥിക്കാം.